Praise the Lord. Yes, because he leaves, we can face tomorrow. സൗരങ്ങളെ, നമ്മുടെ കർത്താവ് വാഴുന്നുള്ളതുകൊണ്ടാണ്. കർത്താവ് വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പുനരുത്ഥാനം ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്നുള്ളതിനാൽ ആണ് നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത്.
Our Lord reigns, and that is why we are able to stand here in full strength.
ക്രിസ്തീയ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ശക്തിയും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
If you want freedom and strength in your lives, there are two things that you need to know.
ഒന്ന്, ആത്മാവിലുള്ള ജീവിതം.
Number one is life in the spirit.
രണ്ട്, ക്രൂശെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം.
The second is living with taking up the cross.
ഇത് രണ്ടും കണക്റ്റഡ് ആണ്.
Both of these are connected.
ഒരുപക്ഷേ പലതവണ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം ഇത്.
Perhaps you would have heard this many times before.
ഒത്തിരി സമ്മതിയുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഇത്.
This is not really a very popular subject.
ഒരുപക്ഷേ ആവർത്തനമുള്ളതായിരിക്കാം.
It is a very repeated topic.
പക്ഷേ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് ആത്മാവിലുള്ള ജീവിതവും ക്രൂശെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതവും.
But these two things, that is life in the Holy Spirit and taking up the cross, are two very important things to lead a Christian life.
ക്രൂശെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം, അതെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് സഹിക്കുന്നതാണ് ക്രൂശെടുക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കാറുണ്ട്.
When you think about a life where you need to take up the cross, you might think that this could be problems that you face at work, could be certain health related issues, or perhaps problems in relationships that you may have.
ഇതൊക്കെ ആണെങ്കിൽ ക്രൂശെടുക്കുന്ന കാര്യം അല്പം എളുപ്പമുള്ള കാര്യമാണ്.
But if these were the if these were to amount to taking up the cross, then it's relatively easy.
നമുക്ക് ആരോഗ്യ പ്രശ്നം വരുമ്പോൾ കർത്താവേ ഇത് നീ എനിക്ക് തന്ന ക്രൂശാണെന്ന് പറയുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ കരുതുന്നതെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ ക്രൂശിനെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ.
So when you have a health related problem and you pray to God, ideally speaking you should not be taking medicine, because if you're taking medicine then you're actually denying the cross in a way.
അപ്പോൾ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രൂശ് എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
So if this is what you think taking up the cross is, then perhaps this is not really the right way of Christian life.
ഒരുപക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ക്രൂശ് എടുക്കുന്നതിലേക്ക് നമ്മളെ നടത്തിയേക്കാം.
Perhaps these trials and troubles in your life may lead you to taking up the cross in your life.
ഒരുപക്ഷെ ജോലിയിലുള്ള പ്രശ്നങ്ങളും ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ ക്രൂശെടുക്കുന്നതിലേക്ക്, ക്രൂശെടുക്കാൻ നമ്മെ ദൈവം പഠിപ്പിക്കുന്ന മാർഗ്ഗങ്ങളാക്കി മാറ്റിയേക്കാം.
Perhaps problems at work or problems in relationships that you have may lead to a life that that where you have to.
നമുക്ക് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന മക്കളുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് ഇവൻ എനിക്ക് തന്നിരിക്കുന്ന ക്രൂശാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
If you have problematic children at home, you cannot really say that this is the cross that Christ gave me.
അത് നമ്മളെ ക്രൂശിലേക്ക് നടത്താൻ ദൈവം ഉപയോഗിക്കാം.
The Lord may use that to lead you to taking up the cross and in a Christian way of life.
നമ്മൾ നമ്മുടെ ചർച്ചിന്റെ മുമ്പിൽ ക്രൂശ് അല്ലെങ്കിൽ ക്രോസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലിടുന്ന മാലയിൽ ക്രോസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുരിശ് വഹിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
Just because you may have a cross on your church building, or if you wear a cross symbol, that doesn't mean that you're taking up the cross.
നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നോക്കുമ്പോൾ ഒരു കുരിശ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവിടെ എവിടെയോ കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്നതെന്ന് നമ്മൾ ചിന്തിക്കും.
When you travel and if on the road, you might see a cross on buildings. You might think that this is where Christians come.
അവിടെ ഒരു മത്തായിയോ തോമസോ ഉണ്ടായേക്കാം. അതുകൊണ്ട് മത്തായിയും തോമസും ക്രൂശ് എടുക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
There may be a Matthew or a Thomas there, but that doesn't mean that they actually take up the cross.
There are some Christians, പക്ഷേ അവർ ഒരിക്കലും കർത്താവിന്റെ ക്രൂശ് എടുക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
So these people may be Christians, but then we cannot assume that they really take up the cross in their lives.
So endana cross edukka ennu parayumbol nammal uddeshikkunnathu.
So what exactly does it mean by saying that you have to take up the cross in your lives?
Palaya kalagattathil Roman kalagattangalil ningalde ningal chindichu nokkiyal oraal Jerusalemil kudiyo Roman nagarathil kudiyo oraal cross eduthondu poguva ennu parayumbol മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ് അവിടെ അവർ വിചാരിക്കുന്നത്?
In the olden times when the Roman Empire used to be in work, when you see people or what do you mean by saying that these people took up the cross?
യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ക്രോസ് അവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്?
When they actually took these physical crosses, what do you think or what is it that you can assume?
അതിന്റെ അർത്ഥം അല്പസമയത്തിന് ശേഷം ഇവൻ മരിക്കും.
It only means that after a while that these people would die.
Avan marikkan thayarai alle avane kolluvan thayarai avane kondugoguya ennadana nammal oralu vazhiyilude oralu cross eduthonu kadannappol 2000 varshangalkku munpu oralu cross eduthukondu oru kurich eduthukondu vazhiyilude yathra cheyyukayanengil janangal orappikkum ivan adiyam thamasiyade kurichil marikkum.
So in those times if you see a man carrying a cross, you can be sure that very shortly he would die on the cross.
Adukonda avan oru thirichu varavu adilla.
So there is he is actually at a point of no return.
Avan ellavarodum yathra paranjathinu shesham ini adile oru madangi varum illa ennu orappichathinu shesham aayirikkum avan cross eduthukondu pogunnathu.
These people would have actually bid farewell to their family and
ettu neejamaya oru maranathinu thayaaredutukondu aayirikkum avan pogunnathu.
He has already prepared himself for the most.
Avane poguna vazhiyilella mattullavar mock cheyidakka allengil dushi paranjekkam palichekkam.
People may mock at these people,
but oru karyam urappana adinte andhyam maranamaanu.
But one thing is certain, the end of it all is death.
Avane oru thirichu varavilla adile.
There is no return from that point.
Appol oral cross edukkuka ennu parayumbol adinte artham marikkuka ennadana artham.
So we can then thus conclude that taking up the cross is nothing but death.
Adu maranathe kurichu prastavikkunnathum maranam jeevithathil vaikkunnathine kurichu aanu cross edukka ennu parayumbol nammal uddeshikkunnathu.
So it only means a proclamation of death.
It is absolute death. Adu sherikkum oru maranamaanu cross edukka ennu parayumbol nammal orkkanathu.
So we must know that taking up the cross means death.
Randamathayi cross edukka ennu parayumbol adu oru നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണ്.
Secondly, it also means our selection by the Lord.
It is a choice that we need to make. അല്ല നമ്മൾ എടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അത്.
So it is a choice that we need to make. It's something that we need to decide.
വേറൊരാൾക്ക് എനിക്ക് വേണ്ടി ആ തിരഞ്ഞെടുപ്പ് എടുക്കാൻ പറ്റില്ല.
Somebody else cannot take that decision for us.
ഞാൻ സ്വന്തമായി എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്.
So taking up the cross is our personal individual decision.
നമുക്ക് തീരുമാനിക്കാം നമ്മൾ എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനം നമ്മുടേതാണ്.
So we can decide whether we need to take the cross or not. The decision is ours.
We can deny it, നമുക്ക് അതിനെ ഉപേക്ഷിക്കാം.
We can deny it.
അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം.
Or we can accept that in our lives.
നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പുനരുത്ഥാന ശക്തിയും ദൈവത്തിന്റെ ശക്തിയും അത് ത്യജിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണവുമായിരിക്കും വന്നു ചേരുന്നത്.
So if we decide to accept it, that leads into a regeneration or a renewal of life. But if we decide to deny it, it will lead us to death.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ
Luke chapter
9 അതിന്റെ 23-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
ദ Then he said to the crowd, if any of you wants to be my follower, you must put aside your selfish ambition, shoulder your cross daily and follow me.
If anyone wishes to come after me, enne anugamikkuvan aarengilum ichichal, adu nammada theermanamaanu.
So it is our decision whether we need to follow him or not.
Adugondu idu theranjeduppaanu.
And hence it is a decision that we need to make.
Yuvajanam parayana aarengilum enne anugamikkuvan ichichal avan avante krush eduthukondu ente pinnale varanamennaanu ee vajanam parayunnathu.
So it says in this verse that if anybody wishes to be his follower, they need to put aside himself and carry the cross daily.
Namukku ivada kaanan pattum idu vyaktiparamana.
We can see that this is an individual's choice.
It is a personal choice.
It's a personal choice.
Ente krush edukkanulla chumathala inikkana.
The responsibility to take up my cross is mine.
Adu tejikkanulla theermanam endathayirikkum.
I also have the choice to deny.
Karanam devam nammale sonda ichchayil namukku sondamaya oru ichcha thannana nammale srishtichathu.
Because that is how God created us. He has given us free will.
Devathe thiranjedukkan namukku choice ulladhu pole thanne krush edukkuvanum namukku choice undu.
Just as we have the freedom to choose God, we also have the freedom to choose Yeshu, his cross.
Yeshu bhoomiyil vannappol theermanichorcha oru karyamaanu, I am going to die, njan marikkan pogiyana.
When Jesus decided to come to earth, he had already decided that he had to die.
Pidavinte hidam tande jeevithathil cheyvan ee krush edukkanam ennullathu Yeshuvinte jeevithathile theermanamayirunnu.
So it was the decision of Jesus that was to die on the cross, and that was his father's will.
Nammude jeevithathil pidavinte hidam cheyvan nammal ishtapadunna vyaktikalanengil nammalum theermanikkanam, yes, njanum കർത്താവ് തന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിലുള്ള ദിനം പ്രതിയുള്ള ക്രൂശ് എടുക്കുവാൻ ഞാനും തയ്യാറാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം.
If we decide to accept our father's will, then we should also decide to carry our cross in our lives.
നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം, സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം ഈ ക്രൂശിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്.
A natural tendency is to deny the cross.
ഞാനൊരു ടെസ്റ്റ് നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവാണോ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പിശാചാണോ നമ്മളോട് സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഇതാണ്.
There is a test to distinguish between whether it is the Holy Spirit that is prompting to you or is it the evil one.
ക്രൂശ് ഉപേക്ഷിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നാണ്.
So if there is a prompting to deny the cross, then you can be sure that it is from the evil one.
Krush edukkuvanulla oru prompting aanu nammude manasengil nammale thonnikkunnengil adu aalmaavil ninnulladana.
But if the prompting is to take up the cross, then you can be sure that this is from the Holy Spirit.
Markosinte suvisesham,
the gospel of Mark,
8th adhyayam,
chapter 8.
അതിൻ്റെ 31 വരെയുള്ള വചനങ്ങൾ, 8:31 മുതൽ എങ്ങനെയാണ് വായിക്കുന്നത്? മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവർ ഈ വാക്ക് തുറന്നു പറഞ്ഞ് അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനെ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ നീ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, ഒരുവൻ തന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതിൻ്റെ ഇംഗ്ലീഷിൽ നമുക്ക് 33-34 വചനം വായിക്കാം.
Jesus turned and looked at his disciples and then said to Peter very sternly, get away from me, Satan. You are seeing things merely from a human point of view, not from God's. Then he called his disciples and crowds to come over and listen. If any of you wants to be my follower, he told them, you must put aside your selfish ambition, shoulder your cross and follow me.
Pom patrosne yesu alpa kattiyulla perana ivada vilichathu satane nee ennil ninnu po karanam nee manushinte edana prasthavikkunnathennodu.
So here we see that Jesus rebuked Peter very sternly.
കാരണം ഈ വചനങ്ങളിൽ കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും പറയുകയായിരുന്നു.
Here in these verses Jesus was actually talking about his death to his disciples.
Adund natural aitalle swabhavikamayittu Petrosinu thoniyathu ayyo ende guru aitulla Yeshu marikkan paadilla avan manushika chindayilayirunnu pakshe Yeshu avane rebuke cheyidondu alle avane shasichondu parayana pishaje nee po nee manushyarude ullana samsaarikkunnathu.
So Peter in his flesh the natural tendency was to actually encourage Jesus to deny the cross.
Adugonde nammude jeevithathil cross kurish deny cheyina allel krushine tejikina sahajiryangal nammude jeevithathil varumbol adu nammal tejikkuyanengil adinte artham adu pichajil ninnulla oru aalochanayana namukku edukkan sadhikkum.
So in our lives there may be many circumstances where we are prompted to deny the cross. We can know that this is definitely from the evil one.
Galatiyakkar ezhuthiya lekhanathil moonu salathu ee kurish edukkunnathine kurichu namukku kaanuvan sadhikkum.
We can see a similar denial of the cross three times in the book of Galatians.
ലേഖത്തേക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം
ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 2
അതിൻ്റെ 20-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്ര ജീവിക്കുന്നത്.
I myself no longer live, but Christ lives in me. So I live my life in this earthly body by trusting in the Son of God who loved me and gave himself for me.
ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ I crucified with Christ.
Here we can see that Paul says that he identify himself with the crucifixion of Christ.
I ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
Paul says that he has been crucified.
ഞാൻ ആരോടാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
Who is he crucified with? He claims that he is crucified with Christ. വളരെ
വർഷങ്ങൾക്ക് മുൻപ് ഷൂബർ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വന്നു.
I remember an example that Shubha brother told me a long time ago.
I is a straight line. I എന്ന് പറയുന്നത് ഒരു നേർവരയാണ്.
I is as you can see is a straight line.
Adina valachal c aavu.
If you bend that it becomes a c.
So I should go, c should come. That means I must go, Christ should come. Adagonde soyathinte oru vediyalana soyathe upeshikkunnathana soyathe kollunnathana aadyamayi krush edukka ennu parayunnathonde Paulos ivide uddeshikkunnathu.
So first and foremost denying oneself is what it means by taking the cross or dying on the
nammale sondamai nammale deny cheya nammale tejikkya nu parayumbol adinte vera arthathil paranjal yeshuvinai devathinai complete aayi samarpikkya ennulladana.
So denying oneself also means that you have surrendered yourself completely to the Lord.
Adoru logathil ninnulla oru separation aanu.
It is a separation from the worldly life.
Njan ende ichcha, എൻ്റെ ഈഗോ, എൻ്റെ അഹന്ത, ഇതൊക്കെ ഞാൻ ക്രൂശിൻ്റെ മുമ്പിൽ വെച്ച് അടിയറ വെക്കുന്നു. ഇനി ഞാനല്ല, എൻ്റെ കർത്താവാണ് എന്നിലൂടെ ജീവിക്കുന്നതെന്നാണ് നമ്മൾ ക്രൂശെടുക്കുമ്പോൾ നമ്മൾ പറയുന്നത്.
So this means that you have to submit your will, your pride and all your ego at the foot of the cross and surrendering yourself entirely to the Lord.
അതൊരു മറ്റൊരു തരത്തിൽ ഇനി എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ഇച്ഛകളല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, അത് കർത്താവിൻ്റെ ഇഷ്ടവും ആഗ്രഹവുമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്നുള്ള ഏറ്റുപറച്ചിലുമാണ്.
It also means that it is no longer your will and no longer your desire, but it is the will and desire of the Lord.
എൻ്റെ ജീവിതത്തിൽ ഇനി ഞാനല്ല ജീവിക്കേണ്ടത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, കർത്താവാണ് എൻ്റെ ജീവിതത്തിലൂടെ ജീവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചിരിക്കുന്നു, ഇനി ഞാനല്ല കർത്താവാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
So this means that I no longer live in myself, but it is Christ living through me.
നമ്മളെല്ലാവരുടെയും വിചാരം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അല്ലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. മറ്റുള്ളവരെല്ലാവരും എന്നെ കരുതണം, മറ്റുള്ളവരെല്ലാവരും എന്നെ എന്തു പറയുക മാന്യനും ശ്രേഷ്ഠനുമായിട്ട് എണ്ണണം എന്നുള്ള ചിന്ത കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ.
Most of us think that we are all very important and everybody else needs to respect us.
അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും നുള്ളുക തോണ്ടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈഗോയെ നമ്മുടെ അഹന്തയെ അത് മുറിവേൽപ്പിക്കുന്നത്.
So this is why we feel hurt when others speak to us hurtfully.
നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നുകൂടുന്നത്.
So this happens only because we think that we are more important than others.
ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം നുള്ളിയാലും തോണ്ടിയാലും ഒന്നും തിരിച്ചൊന്നും ചെയ്യത്തില്ല.
No matter how much you poke a man who is inside the coffin, there is nothing that he would actually feel.
Because avane aachariyaramayi maricha vyaktiyana.
Because he is naturally dead.
നിങ്ങൾ നിങ്ങളോട് മരിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങളോട് മരിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളോട് മരിച്ച വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവർ ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളോ പ്രതികൂലങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കത്തില്ല.
And likewise, if someone taunts you or mocks you, and if you're actually dead, even you would not even react, just like this person who's lying in the coffin.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡത്തിലുള്ള ജീവൻ വീണ്ടും നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടി നമ്മുടെ ജഡത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.
And this happens only because we have actually not dead to dead to sin.
ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ
Galatians chapter 5
അതിൻ്റെ 24-ഉം 25-ഉം വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
Those who belong to Christ Jesus have nailed the passions and desires of their sinful nature to the cross and crucified them there. If we are living now by the Holy Spirit, let us follow the Holy Spirit's leading in every part of our lives.
See, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്ലോസ് ഒരു കണക്ഷൻ അവിടെയാണ് വരുന്നത്. ക്രിസ്തു ജഡത്തെ ക്രൂശിക്കുക, ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക.
So you can see that there is a connection here. So crucifying the flesh, living in Christ, these are all connected.
നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത് കർത്താവ് മരിച്ച് ഉത്ഥാനത്തം ചെയ്തതിന് ശേഷമാണ്.
We all know that we got the we all received the Holy Spirit only after Jesus was crucified and he ascended back into heaven.
കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആത്മാവിനെ വാഗ്ദാനം ചെയ്തു, പക്ഷേ എങ്കിലും ആത്മാവ് യഥാർത്ഥമായി ശിഷ്യന്മാരുടെ മേലും മറ്റുള്ളവരുടെ വന്നത് കർത്താവ് ഉയർത്തതിന് ശേഷമാണ്.
Though he promised the Holy Spirit while he was here on earth, the anointment of the Holy Spirit only happened after he was crucified and he was risen back to
ആത്മാവിലുള്ള ഒരു ജീവിതം സാധ്യമാകുന്നത് നമ്മൾ മരിച്ച് കർത്താവിന്റെ ശക്തിയാൽ നമ്മൾ നമ്മുടെ ജഡം മരിച്ച് കർത്താവിന്റെ ശക്തിയാൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്.
So it is only possible to live a life that is led by the Spirit only if we acknowledge that we are dead to sin and we are living with Christ.
ഇതിന്റെ മുൻപിലത്തെ വചനങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്.
In the previous verses we have read things that lead us holy life and things that that the flesh leads into.
പക, പിണക്കം, അസൂയ, ഭിന്നത അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ.
We read about the sinful nature in verse 19. Examples of that are jealousy, quarreling, outbursts of anger, selfish ambition, etc.
ഇതിനെ നമ്മൾ മരിപ്പിക്കേണ്ടിയിരിക്കുന്നു.
We need to crucify this on the cross.
നമ്മൾ അങ്ങനെ മരിപ്പിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ജീവിപ്പിക്കും.
So when we nail these things, then the Holy Spirit actually renews our lives.
യേശുവിനെ ആത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ പുനരുത്ഥാനം സാധ്യമായതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതിനെ മരിപ്പിക്കുമ്പോൾ ആത്മാവിലുള്ള ഒരു ജീവിതം ആത്മാവ് നമുക്ക് ശക്തി തരും.
Just like the Holy Spirit raised Jesus, we can also be raised.
ഇനി നമ്മുടെ ഉദ്ദേശം ഇതായിരിക്കണം, എനിക്ക് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കണം.
This should be our decision in our lives, that we need to obey the Holy Spirit.
So before obeying, you need to die to all these things.
So before we obey, we need to die to the sinful nature.
അങ്ങനെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരികയും ആത്മാവിനെ നമ്മുടെ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ജയകരമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയും ചെയ്യും.
So if we obey the Holy Spirit and be led by him, then we will be able to lead a very successful Christian life.
So ആത്മാവിലുള്ള ജീവിതവും നമ്മുടെ ജഡത്തെ ക്രൂശിക്കുന്നതും പരസ്പരം കണക്റ്റഡ് ആണ്.
And hence, living a life that was led by the Holy Spirit and nailing the sinful nature are both connected.
ഗലാത്യ ലേഖനം അതിൻ്റെ 14-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്, അവന് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 6:14.
As for me, God forbid that I should boast about anything except the cross of our Lord Jesus Christ. Because of that cross, my interest in this world died long ago, and the world's interest in me is also long dead.
ഇവിടെ ലോകവുമായിട്ടുള്ള ബന്ധത്തെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്.
So there are two things that is mentioned here connected with living in a worldly.
എനിക്ക് ലോകവുമായിട്ട് യാതൊരു താല്പര്യവുമില്ല.
I have no desire to live a worldly life.
ലോകത്തിന് എൻ്റെ മേൽ ഒരു താല്പര്യവുമില്ല.
And there is no interest that the world has in my life.
നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നത്, എനിക്ക് ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല.
We normally think that I have nothing to do with the world.
But ലോകത്തിന് എൻ്റെ മേൽ താല്പര്യമുണ്ടോ?
But does the world have an interest in you?
നമ്മൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം, ഞാൻ ഇങ്ങനത്തെ ലോകകാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ലോകമോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല, അതിനെ നമുക്ക് എതിർത്ത് നിൽക്കാം.
We can take a decision that I will no longer lead a worldly life and I will not let the world influence me in any manner.
But ലോകം നമ്മുടെ മേൽ എന്തെങ്കിലും വെച്ച് നീട്ടി തരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും?
But what would be your reaction if the world offers you something?
വേൾഡ് നമ്മൾ ലോകം നമുക്ക് ശ്രേഷ്ഠകരമായ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠകരമായ കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്.
ഫ്രം ദ വേൾഡ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് കുഡ് ബി സംതിങ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സംതിങ് ദാറ്റ് ഇസ് വെരി ടെംപ്റ്റിംഗ്.
സ്വാഭാവിക മനുഷ്യന് അത് തെറ്റായി തോന്നത്തില്ലായിരിക്കാം.
ദ വേൾഡ് പേഴ്സൺ മേ നോട്ട് തിങ്ക് ദിസ് ടു ബി റോങ്.
ബട്ട് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ആ അതെൻ്റെ ജീവിതത്തിൽ, ദാറ്റ് ഇസ് എ ക്രോസ്. ആ വിജയം എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഒരു ക്രോസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ എന്നെ അതിനെ ഉപേക്ഷിക്കണം.
So if you're led by the Holy Spirit, you will be able to discern that these offers are actually something that you have to deny.
യേശുവിനെ രാജാവാക്കാൻ നോക്കിയടുത്ത് അടുത്ത് യേശു പറഞ്ഞു, I am going to die. ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവരുടെ പിന്നാലെ യേശു പോയില്ല.
To Jesus to become a king, he actually told them that no, I am going to die.
യേശു പറഞ്ഞു, ഏ അവൻ പിശാചു വരുന്നു, അവൻ എൻ്റെ മേൽ ഒന്നും കാണുന്നില്ല.
Jesus said that you know, the evil one is coming along, but I see nothing.
നമുക്ക് പറയാൻ പറ്റുമോ, ലോകം എൻ്റെ മേൽ വരട്ടെ, അവൻ എന്നിൽ നിന്നൊന്നും അവന് കിട്ടത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ?
Do we have the confidence to say that let the world influence me, I will not be influenced in any way?
So adukondu nammal logathinum logam namakkum krushikapettirikkanam.
So we need to be crucified to the world and any influences.
Njan logathe kaanunnathum logam enne kaanunnathum krush enna aa filter ikkudeyana.
The way I see the world and the way the world sees me has to be through the filter of the cross.
Adu ലോകവും ഞാൻ ലോകം എന്നെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ അതിനെ എന്നെയും ലോകത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു.
സോ ദ ക്രോസ് ആക്ച്വലി ഡിവൈഡ്സ് ദ വേ ഐ സീ ദ വേൾഡ് ആൻഡ് ദ വേ ദ വേൾഡ് സീസ് മീ.
സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്,
ദൈവവചനം ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത ഒരു വചനം ഞാൻ കാണിക്കാം.
In the book of Philippians, I will show you a verse that you may not have given much attention to.
മൂന്നാം അധ്യായം അതിൻ്റെ 18-19 എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇവിടെ ഒരു ഫ്രേസ് ശ്രദ്ധിച്ചാൽ എനിമീസ് ഓഫ് ക്രോസ് അല്ലെങ്കിൽ കുരിശിൻ്റെ ശത്രുക്കൾ എന്നുള്ള ഒരു ഫ്രേസ് നമുക്ക് കാണാൻ പറ്റും.
You can see here a particular phrase used. It says enemies of the cross.
ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ?
Who are the enemies of the cross?
ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ക്രൂശിനെ വെറുക്കുന്നവർ, ക്രൂശ് എടുക്കാൻ താല്പര്യമില്ലാത്തവർ.
The enemies of the cross are those who actually hate the cross, who do not want to take up the cross.
അങ്ങനെയുള്ളവരുടെ മൂന്ന് പ്രത്യേകതകൾ 19-ാം വചനത്തിൽ കാണാം.
You can see there are three attributes that are mentioned of such people in verse 19.
അവരുടെ ദൈവം വയറ്.
Their god is their appetite.
ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു.
They brag about shameful things.
അടുത്തത് ഇച്ചിരി കട്ടിയുള്ളതാണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
And all they think about is this life here on earth.
അവരുടെ ദൈവം വയറാണ്.
They only think about eating.
പലപ്പോഴും നമ്മുടെ ദൈവവും വയറാണ്.
Many a times it also applies to us.
ഫുഡ് ശരിയായെങ്കിൽ നമ്മുടെ കൺട്രോൾ പോകും.
We also be a little irritated if the food isn't that tasty.
ഫുഡ് സമയത്തിന് ശരിയായില്ലെങ്കിൽ വീട്ടിൽ കലഹം ഉണ്ടാവും.
It also leads to problems when the food is not prepared in time.
Ella divasam idli aanengilum prashnam undaavum.
If every day it is idli, we also have a problem.
So nammada devam vayaraano.
So is appetite our god?
That aa cheriya kaaryangal cruise edukkan enikku ningalku manasillengil nammal cruise-inte shatrukkalaana.
So if we are not able to handle these things, then we are also enemies of the cross.
Lejje aayathil avarku maanam thonnu.
They brag about shameful things.
കാരണം ലോകത്തിൽ ഒത്തിരി പ്രോസ്പെരിറ്റി ടീച്ചേഴ്സ് ഉണ്ട്.
There are many prosperity teachers in this world.
അവർക്ക് ദൈവത്തെ വിൽക്കുവാൻ ഒരു മടിയുമില്ല.
They have no problems selling God.
കാരണം നമ്മൾ ലജ്ജയായതിനെ അവർ ശ്രേഷ്ഠമെന്നുണ്ടെന്നു.
Because what we think is shameful, they consider respectful.
അവരും ക്രൂശിന്റെ ശത്രുക്കളാണ്.
They are also enemies of the cross.
അവ പിന്നെ മൂന്നാമതായി അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
They always think about things in this life on earth.
നമ്മൾ അങ്ങനെയുള്ളവരാണ്. ഭൂമിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളാണ്.
If we also think about our life on earth, then we are also enemies of the cross.
അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ പൗരത്വം ഇവിടെയല്ല.
So in the next verse we say that we are not citizens of this world.
നമ്മൾ സ്വർഗോന്മുഖരായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ മുഴുവൻ ചിന്തയുമെങ്കിൽ നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളാണ്.
So if we continuously think about the things of this life and this earth, then we are also enemies of the cross.
So നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളാകാൻ പാടില്ല.
So we should not be the enemies of Christ, of the cross.
നമ്മുടെ വയറെ, നമ്മുടെ ലോകം, മ്ലേച്ഛം എന്നുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വലുതായ കാര്യങ്ങൾ, അത് നമ്മൾ വെറുക്കേണ്ടിയിരിക്കുന്നു.
So things about thinking about food, thinking about shameful things, and also things that are considered respectful in this world, we should not be thinking about these things.
Krush edukkunnathu vedanayulla karyamaanengilum adu nammude jeevithathil yatharth santosham tharu.
Though taking up the cross is painful, it actually gives a joyful life.
പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം സന്തോഷകരമായ ഒരു ജീവിതമാണ്.
The life in the Holy Spirit is actually a very joyful life.
എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് യേശുവിനെ നോക്കുവാൻ പറയുമ്പോൾ 12:2 ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു.
We read here in Hebrews chapter 12 verse 2, we do this by keeping our eyes on Jesus, on whom our faith depends from start to finish. He was willing to die a shameful death on the cross because of the joy he knew would be his afterward.
Avanoru lakshyam സന്തോഷം അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവൻ സന്തോഷം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അത് വേറൊരു ടോപ്പിക്കാണ്, അത് ഞാൻ പറയുന്നില്ല. എങ്കിലും
അവൻ്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷത്തെ പ്രതി അവനറിയാം, ഈ എൻ്റെ മരണത്തിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ദർ ഇസ് എ ഗ്ലോറി, അവിടെ ഒരു സന്തോഷമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് യേശു അതിനെ അലക്ഷ്യമാക്കി ക്രൂശിനെ സന്തോഷത്തോടെ സഹിച്ചു.
Though Jesus knew that the death on the cross was a shameful death, he knew that the joy that he would receive afterward was much higher, and hence that was his only objective.
സോരങ്ങളെ ഒരു നുറുക്കത്തിലൂടെയും ക്രൂശ് എടുക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാനുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ മാറുകയുള്ളൂ.
And therefore denying the world and taking up the cross is the only way to lead a very joyful life in the Lord.
നമ്മുടെ ജീവിതം ഒരു ബ്ലെസ്സിംഗ് അല്ല, നമ്മുടെ ജീവിതം ഫലപ്രദമല്ല എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ഇനിയും മരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്.
So if we see that our life is not blessed, it is not filled with joy, it only points to the fact that we are actually not dead.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം 24-25 ഇങ്ങനെയാണ് പറയുന്നത്. ജോൺ ചാപ്റ്റർ 12:24-25 ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാവും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തെ തൻ്റെ ജീവനെ പയക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
We read it in John chapter 12 verse 24 onwards. The truth is, a kernel of wheat must be planted in the soil. Unless it dies, it will be alone, a single seed. But its death will produce many new kernels, a plentiful harvest of new lives. Those who love their life in this world will lose it. Those who despise their life in this world will keep it for eternal life.
ഗോതമ്പ് മണി അതുപടി ഇരുന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ യാതൊരു ഫലവും കായ്ക്കത്തില്ല. അത് മണ്ണിൽ വീണ് ചത്താലോ അത് ധാരാളം ഫലം കായ്ക്കും.
If a kernel of wheat is left alone, nothing really happens. But if it dies in the soil, then it actually leads to a plentiful harvest.
തീരുമാനം നമ്മുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്ന അവസ്ഥയിൽ മാറണമെങ്കിൽ we must die.
So if we want a life which is full of blessing, then we must also die.
നമ്മൾ നുറുങ്ങേണ്ടിയിരിക്കുന്നു. We should be broken in our life.
We should also be broken in our life, just like this wheat of kernel.
കർത്താവ് മരിക്കുന്നതിനു മുമ്പ് അന്ത്യത്യാഗത്തിന്റെ സമയത്ത് അപ്പം കൈകളിലെടുത്ത് അവൻ അതിനെ നുറുക്കി.
Before Jesus was crucified on the cross, he took up the bread and he broke it.
യേശുവിന് അറിയാമായിരുന്നു, ആ നുറുക്കത്തിലൂടെ മാത്രമേ, എൻ്റെ ശരീരം നുറുങ്ങുന്നതിലൂടെ മാത്രമേ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരാൻ പറ്റത്തുള്ളൂ.
He was proclaiming that the breaking of the bread or the breaking of his own body, only through that does humankind have salvation.
അതുകൊണ്ടാണ് പൗലോസ് ലീ ഫിലിപ്പിയക്കാരുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ 3:10-11 വചനങ്ങൾ ഇങ്ങനെ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ നിമിത്തം എല്ലാം ചപ്പും ചവറും നിന്നു.
As a result, I can really know Christ and experience the mighty power that raised him from the dead. I can learn what it means to suffer with him, sharing in his death, so that somehow I can experience the resurrection from the dead.
ക്രൂശിന്റെ വഴി ജയത്തിന്റെ വഴിയാണ്.
The way of the cross is victory.
നമ്മൾ അവനോട് കൂടി മരിച്ചെങ്കിൽ നമ്മൾ അവനോട് കൂടി ജീവിക്കും.
So if we are dead to him, we will also live in him.
ഇത് ലോകത്തിന് ഒരു മണ്ടത്തരമാണ്.
So the world thinks this to be a foolish topic.
നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്തമാണ്.
For those who
perish, it is foolishness.
For those who thinks that this is actually foolish, they would perish.
പക്ഷെ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് അത് കർത്താവിന്റെ ശക്തിയാണ്.
But for us, this is the strength in Christ.
നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകാൻ, ജോയ് ഉണ്ടാകാൻ, ശക്തി ഉണ്ടാകാൻ സഹോദരങ്ങളെ നമ്മൾ നുറുങ്ങേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ റിലേഷൻഷിപ്പുകളിലും നമ്മുടെ ലോകത്തോടുള്ള ബന്ധത്തിലും അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ പുനരുത്ഥാന ശക്തിയിലേക്ക് നടത്തും.
സോ ഇഫ് വി അക്സെപ്റ്റ് ദിസ് ബ്രോക്കൺനെസ് ഇൻ ഔർ ലൈവ്സ് വി വിൽ ബി ഏബിൾ ടു ലീഡ് എ ലൈഫ് ദാറ്റ് ഈസ് ബ്ലെസ്ഡ് ആൻഡ് വുഡ് ബി ഫിൽഡ് വിത്ത് സ്പിരിച്വൽ ഹാർവെസ്റ്റ് ജസ്റ്റ് ലൈക്ക് വി റെഡ് ഏർലിയർ.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
Let the Lord bless us.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org